الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الإمام البخاري رحمه الله تعالى أدهتنا صحيح عبد الله بن عمرو بن العاص رضي الله تعالى عنه إلى ندرت حديث നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ നാസ് വലക്കിൻ യഖ്ബിദുഹു ബിഖബ്ദിൽ ഉലമാ ഹത്താ ഇദാ ലം യബ്ഖി ആലിമൻ ഇത്തഖദ നാസ് റുഊസൻ ജുഹാല ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമ ഫദല്ലു വഅദല്ലു إن الله لم يقبض العلم انتزاعا ينتزعه من الناس الله سبحانه وتعالى ജനങ്ങളിൽ നിന്ന് ഒരട്ടയടിക്ക് ഇൽമിനെ ഉയർത്തുകയില്ല ولكن يقبضه بقبض العلماء മറിച്ച് الله ഇൽമിനെ പിടികൂടുക പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയായിരിക്കും حتى اذا لم يبق عالما اتخذ الناس رؤوسا جهالا അങ്ങനെ അവൻ ഒരു ആലിമിനെയും ബാക്കി വെക്കാതെയായാൽ എല്ലാവരും മരിച്ചുപോയാൽ ജനങ്ങൾ ജാഹിലുകളെ തങ്ങളുടെ നേതാക്കന്മാരാക്കി തീർക്കും ഫസുഇലു അങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടും ഫഅഫ്തു ബിഗൈരി ഇൽമിൻ അവർ അറിവില്ലാതെ ഫത്വ നൽകും ഉത്തരം നൽകും ഫദല്ലു വഅദല്ലു അവർ സ്വയം വഴിപിഴക്കുകയും മറ്റുള്ള ആളുകളെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യും ഈ ഹദീസ് ഇമാം അൽബുഖാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ് പണ്ഡിതന്മാർ ഉലമാക്കൾ അവർക്ക് കാലക്രമേണ കുറവുണ്ടാകും അവർ ഇല്ലാതെയാകും എന്നതിനുള്ള വ്യക്തമായ സൂചന ഈ ഹദീസിലുണ്ട് അലിമാം അബ്ദുർ റസാഖ് സനാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിച്ചതായി കാണാം അദ്ദേഹം ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് ഇപ്രകാരം പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ബഅദി അൻ യുഖദ അർ റജുലു മിൻകും അൽ ബരീഉ فيؤشر كما يؤشر الجزور ويشاط لحمه كما يشاط لحمها ويقال عاص وليس بعاص. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നിങ്ങളിൽ നിരപരാധിയായ ഒരു വ്യക്തി, അയാളെ ആളുകൾ പിടികൂടുകയും അയാളുടെ മാംസം ഒട്ടകത്തിൻ്റെ മാംസം പിച്ചി ചീന്തുന്നത് പോലെ ആളുകൾ അയാളുടെ മാംസം പിച്ചി ചീന്തുകയും അയാളെ പ്രയാസപ്പെടുത്തുകയും നിരപരാധിയായ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക എന്നത് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. നിരപരാധികൾ പിടികൂടപ്പെടുക, തെറ്റ് ചെയ്യാത്തവർ അധിക്ഷേപിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുക. വയുഖാലു ആസിൻ വലൈസ ബിആസിൻ, അയാളെ ചൂണ്ടി ആളുകൾ പറയും ഇതാ ഇവൻ തെറ്റു ചെയ്തവനൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവൻ തെറ്റു ചെയ്തവനല്ല. അപ്പോൾ മിമ്പറിന് താഴെ ഇരിക്കുന്ന സഹാബികളുടെ കൂട്ടത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വമത ദാലിക യാ അമീറൽ മുഅ്മിനീൻ, എപ്പോഴാണ് ഇപ്രകാരം സംഭവിക്കുക ഹേ അമീറുൽ മുഅ്മിനീൻ, എപ്പോഴാണ് നിരപരാധികൾ ഇപ്രകാരം പിടികൂടപ്പെടുക, എപ്പോഴാണ് അവർക്ക് പ്രയാസം അനുഭവിക്കപ്പെടുക? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമറിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിച്ചു കാത്തുനിന്നില്ല, അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു. അലി ഇബ്നു അബി ത്വാലിബ് തന്നെ അതിനുള്ള ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവ ബിമ തഷ്തദ്ദു ബിഹിൽ ബലിയ, പ്രയാസങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമാകുന്ന ദിവസങ്ങളിലല്ലേ അത് സംഭവിക്കുക. വതദ്ഹറുൽ ഹമിയ, വിഭാഗീയതയും വർഗീയതയും കൂടുതൽ പ്രകടമാകുന്ന ദിവസങ്ങളിലല്ലേ അത് സംഭവിക്കുക. വതദുഖുഹുൽ ഫിതനു കമാ തദുഖു നാറുൽ ഹതബ്, വിറകുകളെ, ഉണങ്ങിയ വിറകുകളെ തീ നശിപ്പിച്ചു കളയുന്നതുപോലെ മുസ്ലിം ഉമ്മത്തിനെ ഫിത്നകൾ നശിപ്പിക്കുന്ന കാലഘട്ടത്തിലല്ലേ ഇത് സംഭവിക്കുക. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം ചോദിച്ചു, മത ദാലിക യാ അലി, എപ്പോഴാണ് ഇപ്രകാരം സംഭവിക്കുക, എപ്പോഴാണ് മുസ്ലിം ഉമ്മത്ത് ഇപ്രകാരം അവർക്കിടയിൽ ഫിത്നകൾ ശക്തമാവുകയും അവരിൽ വിഭാഗീയത ശക്തമാവുകയും തീ വിറകിനെ തിന്നുന്നതുപോലെ അവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുക, എപ്പോഴാണ് ഇത് സംഭവിക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദാ തുഫുഖിഹ ലിഗൈരിദ്ദീൻ വതുഉല്ലിമ ലിഗൈരിൽ അമൽ വൽതുമിസതി ദുനിയാ ബിഅമലിൽ ആഖിറ, ഇദാ തുഫുഖിഹ ലിഗൈരിദ്ദീൻ, അള്ളാഹുവിന്റെ ദീൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പഠനം അത് അവസാനിക്കുകയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയല്ലാതെ ആളുകൾ പഠിക്കാൻ തുടങ്ങുകയും ചെയ്താൽ, ദീനിന്റെ ലക്ഷ്യത്തിനു വേണ്ടിയല്ലാതെ പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ, വതുഉല്ലിമ ലിഗൈരിൽ അമൽ, പ്രവർത്തിക്കാൻ വേണ്ടിയല്ലാതെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ലാതെ ആളുകൾ വിജ്ഞാനം അന്വേഷിച്ചു തുടങ്ങിയാൽ, വൽതുമിസതി ദുനിയ ബിഅമലിൽ ആഖിറ, ആഖിറത്ത് ഉദ്ദേശിച്ചു ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കൊണ്ട് ദുനിയാവ് ആളുകൾ തേടി തുടങ്ങിയാൽ, സുബ്ഹാനല്ലാഹ്, ആളുകൾ ദീൻ പഠിക്കാൻ തുടങ്ങിയാൽ എന്തിനു വേണ്ടി? ദീനിനു വേണ്ടിയല്ല, പ്രശസ്തിക്കു വേണ്ടി, അധികാരത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി. വതുഉല്ലിമ ലിഗൈരിൽ അമൽ, ഇൽമ് ആളുകൾ തേടി തുടങ്ങിയാൽ എന്തിനു വേണ്ടി? പ്രവർത്തിക്കാനല്ല, വിജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കുന്നത് ചെയ്യാൻ വേണ്ടിയല്ല, ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ല, അമലിനു വേണ്ടിയല്ലാതെ ഇൽമ് നേടിക്കഴിഞ്ഞാൽ. വൽതുമിസതി ദുനിയ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന്റെ പ്രവർത്തനങ്ങൾ പണം കിട്ടാൻ വേണ്ടിയുള്ള മാർഗമായി ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ, അന്ന് മുസ്ലിം ഉമ്മത്തിൽ ഫിത്നകൾ ശക്തമാകും. നമ്മളിൽ ശക്തമായിട്ടുള്ള ഫിത്നകളുടെ കാരണം എന്താണ് എന്നതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഈ ഹദീസ്. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനുള്ള ഉത്തരമാണിത്. അള്ളാഹുവിന് വേണ്ടി പഠിക്കുന്ന പണ്ഡിതന്മാർ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നു. ദുനിയാവിനു വേണ്ടി ദീനിന്റെ വിജ്ഞാനം കച്ചവട ചരക്കാക്കപ്പെടുന്നു. സഹോദര, ഇതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം. നമ്മെ തകർക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും വലുത് ഇതാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എതിർത്തില്ല. അവിടെ കൂടിയിരുന്ന സഹാബികൾ ആരും എതിർത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇത് സഹാബികൾക്കിടയിലുള്ള ഇജ്മാ പോലെയാണ്. സഹാബികൾ ഇക്കാര്യത്തിൽ ഒരുമിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മുസ്ലിം ഉമ്മത്തിൽ ഫിത്നകൾ പ്രശ്നങ്ങൾ ശക്തമാകുന്നത് അവർക്കിടയിലെ ശരിയായ ഇൽമു നശിച്ചു പോകുമ്പോഴാണ്, അവർക്കിടയിലെ നിയ്യത്തുകൾ തകർന്നു പോകുമ്പോഴാണ്. പണത്തിനു വേണ്ടിയും ദുനിയാവിനു വേണ്ടിയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വിജ്ഞാനം കച്ചവട ചരക്കാക്കപ്പെടുന്ന സന്ദർഭത്തിലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, മുൻഗാമികൾ, അവർ ശക്തമായി ഇക്കാര്യത്തെ എതിർത്തത്. ഇബ്രാഹിം ഇബ്നു അദ്ഹമിൽ നിന്ന് ഉദ്ധരിച്ച ഒരു വാക്കിൽ ഇപ്രകാരം കാണാം. അദ്ദേഹം പറഞ്ഞു, മാ സദ്ദഖല്ലാഹ അബ്ദുൻ അഹബ്ബ ശുഹറ, പ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരാളും തന്നെ തന്റെ പ്രവർത്തനങ്ങളിലൂടെ ആളുകൾ അറിയപ്പെടണമെന്ന്, ആളുകൾക്കിടയിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും അവൻ അള്ളാഹുവിനോട് സത്യസന്ധമായി പെരുമാറിയവനല്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്റെ വിജ്ഞാനം ആളുകൾ അറിയുകയും അവർ എന്നെ ആലിമെന്ന് വിളിക്കുകയും എന്റെ സദസ്സുകളിൽ ആളുകൾ നിറയുകയും ചെയ്യുന്ന അവസ്ഥ എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും അയാൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് സത്യസന്ധമായി പെരുമാറിയവനല്ല എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞതായി ഇമാം അദ്-ദഹബി എടുത്തു ധരിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ഈ വാക്കിന് കീഴിൽ ഇമാം അദ്-ദഹബി മനോഹരമായ ചില വാക്കുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അലാമത്തുൽ മുഖ്ലിസ് അല്ലദീ ഖദ് യുഹിബ്ബു ശുഹ്റത വല യശ്ഊറു ബിഹാ അന്നഹു ഇദാ ഊതിബ ഫീ ദാലിക ലാ യഹ്റദ്. ഒരു യഥാർത്ഥ മുഖ്ലിസിന്റെ അടയാളം, അള്ളാഹുവിന് വേണ്ടി ദീൻ പഠിച്ച ഒരാളുടെ അടയാളം, അയാൾ ശുഹ്റത്ത് ആഗ്രഹിക്കുന്നില്ല, പ്രശസ്തി തേടുന്നവനല്ല അയാൾ. അള്ളാഹുവിന് വേണ്ടി ദീൻ പഠിച്ച ഒരാളുടെ അടയാളം, അന്നഹു ഇദാ ഊതിബ ഫീ ദാലിക് ലാ യഹ്റദ്, അയാൾ അറിവിന്റെ കാര്യത്തിൽ, അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ, അയാളുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ അയാൾ ആക്ഷേപിക്കപ്പെട്ടാൽ, ആളുകൾ അയാൾ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ലാ യഹ്റദ്. ഒട്ടകത്തിന് രോഗമുണ്ടായി, നടക്കാൻ കഴിയാതെ അത് എഴുന്നേറ്റ് നിന്നാൽ താഴേക്ക് വീഴുന്നതുപോലെ അവൻ താഴേക്ക് വീഴുകയില്ല, അവൻ തകരുകയില്ല. അവൻ ആക്ഷേപിക്കപ്പെട്ടാൽ അവന് ശക്തമായി പിടിച്ചു നിൽക്കാൻ കഴിയും. കാരണം അവൻ അവനു വേണ്ടിയല്ല പഠിക്കുന്നത്, അള്ളാഹുവിനു വേണ്ടിയാണ്. അവൻ ആക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് ശക്തമായി നിലകൊള്ളാൻ കഴിയും. കാരണം അവൻ പഠിക്കുന്നത് അള്ളാഹുവിനു വേണ്ടിയാണ്, അവനു വേണ്ടിയല്ല. തന്റെ ചിത്രം ആളുകൾക്കിടയിൽ മനോഹരമാക്കാൻ വേണ്ടിയല്ല അവൻ പണിയെടുക്കുന്നത്, അള്ളാഹുവിന്റെ ദീൻ അവന്റെ കലിമത്ത് ഉന്നതമാകാൻ വേണ്ടിയാണ്. വല യുബറിഉ നഫ്സഹു, അവനെ ആരെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ വല യുബറിഉ നഫ്സഹു, ഞാൻ നിരപരാധിയാണ് എന്ന് അവൻ സ്വയം തന്നെ പറയുകയില്ല. നിങ്ങൾ ആക്ഷേപിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാണ് എന്ന് തെളിയിക്കുന്നതിനു വേണ്ടി ധാരാളം സമയം വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ അവൻ തയ്യാറാവുകയില്ല. നിന്റെ പ്രവർത്തനത്തിൽ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ, ഇല്ല ഞാൻ തെറ്റുകളിൽ നിന്ന് മുക്തനാണ് എന്ന് ചാടിക്കേറി അവൻ പറയുകയില്ല. അവൻ പരിശോധിക്കും, അവന് പ്രയാസം അനുഭവപ്പെടുകയില്ല. വലിയ അച്ചരിഫുവയൂൽ, ഇമാം അദ്-ദഹബി അദ്ദേഹം പറയുന്നു, വലിയ അച്ചരിഫുവയൂൽ, അയാൾ സ്വയം അത് സമ്മതിക്കും. എന്നിട്ട് അയാൾ പറയും, റഹിമല്ലാഹു മൻ അഹദ ഇലയ്യ ഉയൂബി, എന്റെ അയിബുകൾ, എന്റെ ന്യൂനതകൾ എനിക്ക് പറഞ്ഞു തന്നവർ അവരോട് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. സുബ്ഹാനല്ലാഹ്. ഈ വാക്കുകൾ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് എപ്പോൾ നശിച്ചു പോയിരിക്കുന്നു? ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ നമ്മുടെ ആക്ഷേപങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം അവനത് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ആലോചനകളിൽ പിന്നെ ദിവസങ്ങൾ നമ്മൾ കഴിച്ചുകൂട്ടും. അവൻ എന്നോട് അസൂയുണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവൻ എന്റെ പ്രശസ്തിയിൽ അവന് പ്രയാസമുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഞാൻ അവനുമായി സംസാരിച്ചത് അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. ഇങ്ങനെ ഇങ്ങനെ അനേകം കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. ഈ വാക്കുകൾ പറയുന്നവരാരാണ്? റഹിമല്ലാഹു മൻ അഹ്ദാ ഇലയ്യ ഉയൂബി, എന്റെ അയിബുകൾ എന്റെ ന്യൂനതകൾ എനിക്ക് കാണിച്ചു തരുന്നവർ അവർക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. ഇതാണ് ശരിയായ പണ്ഡിതന്മാർ. ഇവരാണ് ഉലമാക്കൽ. വലാ യകൂനു മുഅജിബൻ ബിനഫ്സിഹ്, അവൻ ഒരിക്കലും താൻ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്നവനായിരിക്കില്ല. ഞാനെല്ലാം തികഞ്ഞവനാണ്, ഞാൻ കുഴപ്പമില്ലാത്തവനാണ്, ഞാൻ ശരിയുടയാളൻ, എനിക്കറിയാം, എനിക്കറിയാത്ത കാര്യങ്ങളില്ല. അങ്ങനെ സ്വയം പൊക്കുന്നവനായിരിക്കില്ല, ഞാൻ വലിയ സംഭവമാണ് എന്ന് സ്വയം വിചാരിക്കുന്നവനായിരിക്കില്ല. വലാ യശ്ഉറു ബിഉയൂബിഹ, മാത്രമല്ല അവനൊരിക്കലും തന്റെ സ്വന്തത്തിന്റെ തന്റെ മനസ്സിന്റെ ആയിബുകൾ തിരിച്ചറിയാത്തവനായിരിക്കുകയില്ല. നിങ്ങൾ അവനോട് ചോദിച്ചു നോക്ക്, എന്തൊക്കെയാണ് നിന്റെ ആയിബുകൾ? അവൻ എണ്ണി എണ്ണി പറയാൻ കഴിയും. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ആയിബുകൾ എണ്ണി എണ്ണി പറയാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അയർത്ഥം അയാളിൽ ധാരാളം ആയിബുകളുണ്ട് എന്ന്. എന്റെ ആയിബുകൾ, ഞാൻ തിരുത്തേണ്ട കാര്യങ്ങൾ ഇന്ന ഇന്നതാണ് എന്ന് പറയാൻ അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ അനേകം ആയിബുകൾ ഉള്ളവനാണ് എന്ന്. പണ്ഡിതന്മാരിൽ ചിലർ ഇത് പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്ന ആളുകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആയിബ് എന്താണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ ആയിബുകളിൽ ഏറ്റവും പ്രധാനമായി ഞാൻ എണ്ണുന്നത് ഒന്ന്, എന്റെ സംസാരം കൂടുതലാണ്. രണ്ട്, മറ്റൊരു തിന്മ കൂടി അദ്ദേഹം പറഞ്ഞു, ഞാനത് മറന്നുപോയി. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു. ഇങ്ങനെ സ്വന്തം ആയിബുകൾ അറിയാത്തവനായിരിക്കില്ല ശരിയായ പണ്ഡിതൻ. സ്വന്തം ആയിബുകൾ അറിയുന്നവനായിരിക്കും അവനാണ് യഥാർത്ഥത്തിൽ മുഖ്ലിസ് ആയിട്ടുള്ളവൻ, ഇഖ്ലാസ് ഉള്ളവൻ. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാകും, ശരി, ഞാൻ എന്റെ ആയിബുകൾ തിരിച്ചറിഞ്ഞവനാണ്. അങ്ങനെ ഞാൻ എന്റെ ആയിബുകൾ തിരിച്ചറിഞ്ഞവനാണ് എന്ന തിരിച്ചറിവ് പോലും അവനുണ്ടാവില്ല. ഞാൻ എന്റെ ആയിബുകൾ തിരിച്ചറിയുന്ന, കുഴപ്പമില്ലാത്ത, എന്റെ തിന്മകൾ എന്താണെന്ന് അറിയുന്ന, അത് തിരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണ് എന്ന തോന്നൽ പോലും അവനുണ്ടാവില്ല. അവന്റെ നന്മകളെക്കുറിച്ച് അവന് യാതൊരു പുകഴ്ത്തലും അവന്റെ വാക്കിൽ നിന്ന് വരികയില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എന്തുമാത്രം ഉള്ളിലേക്കുള്ള ചിന്തയാണത്! അവൻ തന്റെ നഫ്സിന്റെ ആയിബുകൾ അറിഞ്ഞവനാണ്. മാത്രമല്ല, ഞാൻ എന്റെ നഫ്സിന്റെ ആയിബുകൾ അറിയുന്നവനാണ് എന്ന ചിന്ത അവന്റെ മനസ്സിനെ ഒരിക്കലും മതിക്കുന്നില്ല. അവൻ ഞാൻ കുറ്റക്കാരനാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്. ഈ അവസ്ഥകളില്ലാത്തവൻ, അവർ യഥാർത്ഥത്തിൽ ഇഖ്ലാസിന്റെ വഴികളിൽ പ്രവേശിക്കാത്തവരാണ് എന്നാണ് ഇമാം അസ്-സഹബി അദ്ദേഹം പറയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറഞ്ഞു, കൈഫ ബികും ഇദാ ലബിസത്കും ഫിത്ന, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഫിത്ന നിങ്ങളെ ഒന്നാകെ മൂടിക്കഴിഞ്ഞാൽ, കുഴപ്പങ്ങൾ നിങ്ങളെ ഒന്നാകെ മൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? യർബു ഫീഹ സഗീർ, അന്ന് ചെറിയ ആളുകൾ വലിയ ആളുകളാകും. എന്താണ് അതിന്റെ അർത്ഥം? ചെറിയ ആളുകൾ വലിയ വർത്തമാനം പറയും. വയഹ്റമു ഫീഹൽ കബീർ, വയസ്സുള്ളവർ അന്ന് തീർത്തും വൃദ്ധന്മാരാകും. വതുത്തഖദു അൽ ഫിത്നതു സുന്ന, എന്തൊന്നാണോ മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചിട്ടുള്ള ഫിത്നകൾ, അതൊരു സുന്നത്ത് പോലെ, റസൂലുള്ളയുടെ മാർഗം പോലെ ആളുകൾ കൊണ്ടു നടക്കും. മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചിട്ടുള്ള ഫിത്നകൾ
അത് സുന്നത്തുകളാണ് എന്ന് ആളുകൾ ധരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഫഇൻ ഗുയ്യറത് യൗമൻ ഖീൽ ഹദാ മുൻകർ, ആരെങ്കിലും ആ ഫിത്നകളെ തടുത്താൽ, അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവനോട് ജനങ്ങൾ പറയും ഹദാ മുൻകർ, നീ ചെയ്യുന്നത് തെറ്റാണ്. ആരെങ്കിലും ആ ഫിത്നയെ മാറ്റാൻ ശ്രമിച്ചാൽ, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആളുകൾ അവനോട് പറയും നീ ഒരു സുന്നത്തിനെയാണ് നശിപ്പിക്കുന്നത് എന്നവർ പറയും. ചിലർ ചോദിച്ചു, യാ അബ അബ്ദില്ലാഹ് വമത യകൂനു ദാലിക്, എപ്പോഴാണ് ഇപ്രകാരം സംഭവിക്കുക, ഫിത്നകൾ ശക്തമാവുകയും ഒരു ഫിത്ന ഒരാൾ മാറ്റാൻ ശ്രമിച്ചാൽ നീ ഒരു സുന്നത്തിനെയാണ് മാറ്റുന്നത് എന്ന് ആളുകൾ ചോദിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? അദ്ദേഹം പറഞ്ഞു, ഇദാ ഖല്ലത്ത് ഉമനാഉകും, നിങ്ങളിലെ വിശ്വസിക്കാവുന്ന ആളുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസ്തരായ ആളുകൾ അവർ നിങ്ങളിൽ വളരെ തുച്ഛമായി കഴിഞ്ഞാൽ, വകസുറത്ത് ഉമറാഉകും, നിങ്ങളിലെ നേതാക്കന്മാർ ധാരാളമായി കഴിഞ്ഞാൽ, എല്ലാവരും നേതാക്കന്മാരാണ്, എല്ലാവരും അധികാരികളായി കഴിഞ്ഞാൽ, വഖല്ലത് ഫുഖഹാഉകും, നിങ്ങളിലെ പണ്ഡിതന്മാർ കുറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ നിങ്ങൾ, വഖല്ലത് ഫുഖഹാഉകും, നിങ്ങളിലെ പണ്ഡിതന്മാർ വിവരമുള്ളവർ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വലിയ ഫിത്നയാണ്. ഈ ഫിത്നയുടെ അടിസ്ഥാന കാരണം ഇതാണ് സഹോദര, നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾ, അതിന്റെ കാരണം ഇതാണ്. വഖല്ലത് ഫുഖഹാഉകും, നിങ്ങളിലെ പണ്ഡിതന്മാർ കുറഞ്ഞു കഴിഞ്ഞാൽ, വകസുറത് ഖുറാഉകും, നിങ്ങളിലെ ഖാരിഈങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ കൂടിക്കഴിഞ്ഞാൽ, വർദ്ധിച്ചു കഴിഞ്ഞാൽ. എത്ര സത്യമാണ് ഈ പറയുന്നത്! എത്രയെത്ര ഖാരിഈങ്ങളുണ്ട്, മനോഹരമായ ശബ്ദത്തിൽ തജ്വീദ് പൂർണ്ണമായി നിർവഹിക്കുന്ന രൂപത്തിൽ പാരായണം ചെയ്യുന്ന ആളുകൾ, ആളുകൾ അവരെ നോക്കി പറയുന്നു ഇതാ പണ്ഡിതന്മാർ. എന്നാൽ സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാരെവിടെ? അവരെ ഇന്ന് കാണാനില്ല, അവർ കുറഞ്ഞുകൊണ്ടിരിക്കും. വതുഫഖിഹ ലിഗൈരിദ്ദീൻ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയല്ലാതെ ആളുകൾ ദീൻ പഠനം നടത്തിക്കൊണ്ടിരുന്നാൽ, വൽതുമിസതി ദുനിയ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന്റെ പ്രവർത്തനം കൊണ്ട് ആളുകൾ ദുനിയാവ് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് ഫിത്നകൾ വർദ്ധിക്കുക എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത്രയും ആധാറുകൾ ഞാൻ എടുത്തു പറയാനുള്ള ഉദ്ദേശം, അതിനുള്ള കാരണം, സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹം, നമ്മുടെ ഉമ്മത്ത്, ഞാൻ പറയുന്നത് വെറും കേരളത്തിന്റെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച്, നമ്മെ ബാധിച്ചിട്ടുള്ള ഫിത്നകളിൽ ഏറ്റവും വലുത് പണ്ഡിതന്മാരില്ലാതെയായി പോയിരിക്കുന്നു എന്നതാണ്, ഉലമാക്കളെ കാണാനില്ല എന്നതാണ്, ജനങ്ങൾ നന്നായി സംസാരിക്കുന്ന ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അവർ പറയും ഇതാ ഒരു ആലിം, ജനങ്ങൾ നന്നായി എഴുതുന്ന ഒരാളെ കണ്ടുകഴിഞ്ഞാൽ പറയും ഇതാ ഒരു ആലിം. എന്തിനധികം ഒരു കാര്യത്തിന് എന്തിനെങ്കിലും നേതൃത്വം കൊടുക്കുന്ന വലിയ താടിവച്ച ഒരാളെ കണ്ടാൽ പോലും ആളുകൾ പറയും ഇതാ ആലിമുത, നമ്മളിലെ ആലിമിത എന്ന് ആളുകൾ പറയും. ഒരു ചെറിയ സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ, പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ആളുകൾ പറയും ഇതാ പണ്ഡിതന്മാരിത, കുറച്ചെന്തെങ്കിലും അറബി സംസാരിച്ചാൽ ആളുകൾ പറയും ഇതാ പണ്ഡിതന്മാരിത. സഹോദര, നീ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ കുറയുമെന്ന കാര്യം സഹാബികൾ സലഫുകൾ വ്യാപകമായി അറിയിച്ച കാര്യമാണ്. അക്കാര്യം നമ്മുടെ ഉമ്മത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ എന്ന പേരിൽ നാം പിന്നിൽ കൂടുന്ന ആളുകൾ, നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ പിന്നിൽ നാം ഒരിക്കലും കൂടരുത്. ആരാണ് പണ്ഡിതന്മാരെന്ന് ശരിക്കും നാം മനസ്സിലാക്കണം. ഓരോരുത്തർക്കും അവർക്ക് അർഹമായ സ്ഥാനം നാം നൽകണം. ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചിരിക്കുന്ന ഫിത്നകളിൽ ഏറ്റവും വലുത് ഇത്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിന്റെ രക്തം ചിന്തുന്ന കാര്യത്തിൽ, അവരെ കാഫിറുകളെന്ന് വിശേഷിപ്പിക്കുന്ന കാര്യത്തിൽ, നിങ്ങൾക്കുള്ള അവലംബം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതാ ചൂണ്ടിക്കാണിക്കുന്നു ചില ആളുകളെ. അവർക്ക് അവരുടെ താടി പോലും നരച്ചിട്ടില്ല. അവരുടെ പ്രായം 40 പോലും കവിഞ്ഞിട്ടില്ല. ചെറിയ പ്രായമുള്ള ആളുകൾ, ചെറുപ്പക്കാർ, അവരെ കാണിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ നേതാക്കന്മാർ ഇവരെ. സഹോദര സലഫുകൾ, മുൻഗാമികൾ, അവർ എത്രമാത്രം കുറവായിരുന്നു പണ്ഡിതന്മാർ എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ധാരാളക്കണക്കിന് ആസാറുകളിൽ. അൽ ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹു തആല, അദ്ദേഹത്തിന്റെ അൽ ജാമിഉ ഫി അഖ്ലാഖിർ റാവി വ ആദാബിൽ സാമിഉ എന്ന ഗ്രന്ഥത്തിൽ മതപഠനത്തിന്റെ ആദാബുകൾ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണത്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഉലമാക്കളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇഖ്ലാസോടുകൂടി, ശരിയായ നീയത്തോടുകൂടി അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നവരാരാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു ശരിയായ പണ്ഡിതൻ, യജിബു അലാ ത്വാലിബിൽ ഹദീസ് അൻ യുഖ്ലിസ നിയ്യതഹു ഫീ ത്വലബി, ഹദീസ് അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾ അവർ തങ്ങളുടെ നീയത്ത് ഇഖ്ലാസ് ഉള്ളതാക്കണം. ويكون قصده بذلك وجه الله تبارك وتعالى അവന്റെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തിരുവചനം മാത്രമായിരിക്കണം. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി അവൻ പഠിക്കുക, അങ്ങനെ പഠിക്കുന്നവരാണ് ഉലമാക്കൾ. وليتق المفاخرة والمباهاة به, അവൻ തന്റെ ഇൽമ കൊണ്ട് ഫഖർ നടിക്കാൻ പാടില്ല, അഹങ്കാരം കാണിക്കാൻ പാടില്ല. وألا يكون قصده في طلب الحديث نيل الرياسة, നേതൃത്വത്തിലേക്ക്, അധികാരത്തിലേക്ക് എത്തണമെന്ന ഉദ്ദേശം അവന് പഠനത്തിൽ ഉണ്ടാകാൻ പാടില്ല. واتخاذ الأتباع, തന്റെ കീഴിലുള്ള ആളുകളെ കൂട്ടുക എന്നത് അവന്റെ ഉദ്ദേശമാകാൻ പാടില്ല. وعقد المجالس, വലിയ വലിയ സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നതാകാൻ പാടില്ല അവന്റെ ഉദ്ദേശം. فإن الآفة الداخلة على العلماء أكثرها من هذا الوجه, പണ്ഡിതന്മാരെ ബാധിക്കുന്ന ഫിത്നകൾ പലപ്പോഴും ഈ വഴിയിലൂടെയാണ് കൂടുതലും ബാധിക്കാറുള്ളത്. ആളുകൾ കൂടാൻ വേണ്ടി, സദസ്സിൽ ആളുകൾ കൂടുതൽ നിറയുന്നതിനു വേണ്ടി, അധികാരവും സമ്പത്തും ഉണ്ടാകുന്നതിനു വേണ്ടി, അങ്ങനെ ദീനിനെ വിൽക്കുന്ന പണ്ഡിതന്മാർ കൂടുതലാണ്. കാരണം പണ്ഡിതന്മാരെ കൂടുതൽ ബാധിക്കുന്നത് ഈ ഭാഗത്തുകൂടെയാണ് ഫിത്ന. അതുകൊണ്ട് ഇഖ്ലാസ് ഉള്ള പണ്ഡിതന്മാരെ നീ തിരിച്ചറിയണം എന്ന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സലഫുകൾ ശരിയായ പണ്ഡിതന്മാരെ വേർതിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞു, അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല, അദ്ദേഹം പറഞ്ഞു, ഉഖൂബത്തുൽ ആലിമി മൗതുൽ ഖൽബ്, ഒരു പണ്ഡിതനെ ബാധിക്കാവുന്ന ദുനിയാവിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ മരണമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ഒമാ മൗതുൽ ഖൽബ്, എങ്ങനെയാണ് അവന്റെ ഹൃദയം മരിക്കുക, എങ്ങനെയാണ്, എന്താണ് അവന്റെ ഹൃദയം മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അൽ ഹസനുൽ ബസ്രി അദ്ദേഹം പറഞ്ഞു, തലബു ദുനിയ ബി അമലിൽ ആഖിറ, ആഖിറത്തിന്റെ പ്രവർത്തനം കൊണ്ട് ദുനിയാവ് തേടുന്ന അവസ്ഥ ഉണ്ടാകല. ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അവരിൽ പോലും പണ്ഡിതന്മാർ വളരെ കുറവായിരുന്നു. അവർ പോലും അത് സമ്മതിച്ചിട്ടുണ്ട്. ഒരിക്കൽ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല, അദ്ദേഹം താബിഈങ്ങളിലെ പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹം ബസ്രയിലെ ഇമാമായിരുന്നു, അല്ല അക്കാലഘട്ടത്തിലെ ഇമാമായിരുന്നു. ഹദീസിന്റെ കാര്യത്തിൽ അദ്ദേഹം തന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരാളായിരുന്നു അൽ ഹസനുൽ ബസ്രി. അദ്ദേഹം ഒരിക്കൽ സദസ്സിലേക്ക് വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം കൈവലിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, മാതാപിതാക്കളെയും ചെറിയ കുട്ടികളെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരെയും അവരുടെ കൈകളിൽ ചുംബിക്കുന്നത്, ആ കാര്യത്തിൽ നമുക്ക് ഇളവ് നൽകിയിട്ടുണ്ടല്ലോ, പണ്ഡിതന്മാരുടെ കൈകളിൽ ചുംബിക്കുക എന്നത് ഇളവ് നൽകപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കളുടെയും ചെറിയ കുട്ടികളുടെയും, തീർത്തും ചെറിയ കുട്ടികളുടെ. അപ്പോൾ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല അദ്ദേഹം തിരിച്ചു ചോദിച്ചു, വഹൽ റഅയ്ത ആലിമൻ, നീ അതിനൊരു ആലിമിനെ കണ്ടിട്ടുണ്ടോ? വഹൽ റഅയ്ത ആലിമൻ, നീ ഒരു ആലിമിനെ കണ്ടിട്ടുണ്ടോ? ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്? താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ. സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് താബിഈങ്ങൾ. താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഹസനുൽ ബസ്രി അദ്ദേഹം ചോദിക്കുന്നു, വഹൽ റഅയ്ത ആലിമൻ, നീ ഒരു ആലിമിനെ കണ്ടിട്ടുണ്ടോ? എവിടെ നിന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്? ബസ്രയിൽ നിന്നാണ്. ഇസ്ലാമിന്റെ ഉലൂമുകൾ, വിജ്ഞാനങ്ങൾ, അത് ഏറ്റവും ശക്തമായി നിറഞ്ഞു നിന്നിരുന്ന നാട്ടിൽ നിന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വഹൽ റഅയ്ത ആലിമ, നീ അതിനൊരു ആലിമിനെ കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ചിലർ പറഞ്ഞേക്കാം ഇത് വിനയമാണ്. അല്ല, വല്ലാഹി വതല്ലാഹ്, അവരൊരിക്കലും വിനയം കൊണ്ട് കളവ് പറയുന്നവരല്ല. ശരിയാണ്, അവർ ആലിമിങ്ങളായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി അവർ സ്വയം തങ്ങൾ പണ്ഡിതന്മാരല്ല എന്ന കാര്യം വിശ്വസിക്കുകയും അത് പുറത്തേക്ക് പ്രകടമാക്കുകയും ചെയ്ത ആളുകളായിരുന്നു. അതുകൊണ്ട് സലഫുകളിൽ പലരും യഥാർത്ഥ പണ്ഡിതന്മാർ അവരങ്ങനെയായിരുന്നു. സ്വന്തം ഇൽമിനെ ഉയർത്തി കാണിക്കുന്നവരായിരുന്നില്ല, ഞാൻ വലിയ ആളാണ് എന്ന് പറയുന്നവരായിരുന്നില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ്, ആളുകൾ ഗ്രന്ഥം എഴുതി കഴിഞ്ഞാൽ അവരുടെ സ്വന്തം പുസ്തകത്തിൽ തന്നെ അവർ തന്നെ എഴുതി വെക്കുന്നു, അൽ ആലിമുൽ മുജ്തഹിദു, അൽ അല്ലാമതു, അൽ ഹാഫിദുൽ ഫഖീഹു, അവർ തന്നെ എഴുതി വെക്കുന്നു. മറ്റാളുകൾ എഴുതി, പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ അവരെഴുതി, അവർ അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് എഴുതി വെക്കുന്നതല്ല. ചില ആളുകൾ സ്വയം തന്നെ എഴുതുന്ന സന്ദർഭത്തിൽ പറയുന്നു, സ്വയം തന്നെ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുകയാണ്. ഹിഷാമദ്ദസ്തുവായി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരിൽ ഏറ്റവും ഉയരത്തിൽ നിന്നിരുന്ന വ്യക്തിയായിരുന്നു. അൽ ഇമാം ഇസ്ഹബി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്, അൽ ഇമാം അൽ ഹുജ്ജ അൽ ഫഖീഹ് അസ്സാദിഖ് എന്നാണ്. അദ്ദേഹം ഇമാമായിരുന്നു, പണ്ഡിതനായിരുന്നു, സത്യസന്ധനായിരുന്നു. ധാരാളക്കണക്കിന് വിശേഷണങ്ങൾ അർഹനായ പണ്ഡിതനാണ് അദ്ദേഹം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ ദീൻ പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഒരുമിച്ചുകൂടുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി മാ അസ്തതീഉ അൻ അഖൂൽ ഇന്നി ദഹബ്തു യൗമൻ ഖത്തു അത്ലുബുൽ ഹദീസ ഉരീദു ബിഹി വജ്ഹല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയുന്നു, വല്ലാഹ്, അല്ലാഹു സത്യം, മാ അസ്തതീഉ അൻ അഖൂൽ, എനിക്ക് പറയാൻ സാധിക്കുകയില്ല. ഇന്നി ദഹബ്തു യൗമൻ ഖത്തു അത്ലുബുൽ ഹദീസ ഉരീദു ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും, ഒരൊറ്റ ദിവസമെങ്കിലും അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ട് ഞാൻ ഹദീസ് പഠിക്കാൻ പോയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. നോക്കൂ നിങ്ങൾ, അവർ സ്വയം കണ്ടിരുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം ആരായിരുന്നു? അക്കാലഘട്ടത്തിലെ ഇമാമാണ്. ഹിഷാമദ്ദസ്തുവായി അദ്ദേഹമാണ് പറയുന്നത്, വല്ലാഹ്, അള്ളാഹു സത്യം, എനിക്ക് സാധിക്കുകയില്ല. ഒരു ദിവസമെങ്കിലും അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഇൽമു പഠിക്കാൻ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അൽ ഇമാം അസ്സഹബി, അദ്ദേഹം ഇമാം അസ്സഹബി, ആരാണ് ഇമാം അസ്സഹബി? ഹാഫിദ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അർഹതയുള്ള മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരിൽ സഹാബികൾ മുതൽ ഇങ്ങോട്ട് താഴോട്ട് വരെ എടുത്തു കഴിഞ്ഞാൽ അൽ ഹാഫിദ് എന്ന് വിശേഷിപ്പിക്കാൻ അർഹതയുള്ള വിരലിൽ എണ്ണാവുന്ന പണ്ഡിതന്മാരിൽ ഒരാൾ അദ്ദേഹമാണ് ഇമാം അസ്സഹബി. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ജീവിതവും ഒരുപോലെയായിരുന്നു. അദ്ദേഹം സ്വർണമായിരുന്നു, ദഹബായിരുന്നു. ഇമാം അസ്സഹബി ഈ വാക്കിന്റെ താഴെ അദ്ദേഹം പറഞ്ഞു, വലാ വല്ലാഹി ലാന, അള്ളാഹു സത്യം, എനിക്കും അത് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസമെങ്കിലും വിജ്ഞാനം തേടാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയുകയില്ല. فقد كان السلف يطلبون العلم لله മുൻഗാമികൾ അവർ അള്ളാഹുവിന് വേണ്ടിയായിരുന്നു ദീൻ പഠിച്ചത്. ഫനബുലു, അങ്ങനെ അവർ ശക്തിയുള്ളവരായി മാറി, ഉയർത്തെഴുന്നേറ്റ് നിന്നു. വസാറു അയിമ്മതൻ യുഖ്തദ ബിഹിം, മാതൃകയാക്കാവുന്ന പണ്ഡിതന്മാരായി അവർ നിലകൊണ്ടു. വതലബഹു ഖൗമുൻ മിൻഹും അവ്വലൻ ലില്ലാഹ് വഹസലൂ, അവരിൽ ചിലയാളുകൾ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല പഠിച്ചത്, ചിലയാളുകൾ. എന്നാൽ അവർ ഇൽമു നേടിക്കഴിഞ്ഞപ്പോൾ അവർ സ്വയം പരിശോധിക്കാൻ തുടങ്ങി. അവരാദ്യം പഠിച്ചത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല, എന്നാൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്വയം പരിശോധിക്കാൻ തുടങ്ങി. ഫജറഹുമുൽ ഇൽമു ഇലൽ ഇഖ്ലാസി ഫി അസ്നാഇ ത്വരീഖ്, അങ്ങനെ അവരെ ആ ഇൽമു ഇഖ്ലാസിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അവർ മുഖ്ലിസീങ്ങളായി, നിഷ്കളങ്കരായി. തുടക്കത്തിൽ അവരങ്ങനെ ആയിരുന്നില്ല, സലഫുകൾ അപ്രകാരമായിരുന്നു. വഖൗമുൻ തലബൂഹു ബിനിയ്യത്തിൻ ഫാസിദത്തിൻ ലിഅജ്ലി ദുനിയ, എന്നാൽ ഒരു വിഭാഗം ആളുകൾ അവർ ദുനിയാവിന് വേണ്ടി ഇൽമു നേടി. വലിയുസ്ന അലൈഹിം, ആളുകൾക്കിടയിൽ അവർ പ്രശംസിക്കപ്പെടുന്നതിന് വേണ്ടി അവർ ഇൽമു നേടി. ഫലഹും മാ നവവു, അവർ ഉദ്ദേശിച്ചത് എന്താണോ അത് അവർക്ക് ലഭിച്ചു. وترى هذا الضرب لم يستضيء بنور العلم, അവരിൽ ഇൽമിന്റെ പ്രകാശം നിനക്ക് കാണാൻ കഴിയുകയില്ല. ولا لهم وقع في النفوس, അവരുടെ വിജ്ഞാനം അവരുടെ ഹൃദയത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നത് നിനക്ക് കാണാൻ കഴിയില്ല. ولا لعلمهم كبير نتيجه من العمل, അവരുടെ ഇൽമിന് അമലിൽ യാതൊരു വിധ സ്വാധീനവും ഉള്ളത് നിനക്ക് കാണാൻ കഴിയില്ല. ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ ഇത്. ഇനി മറ്റൊരു വിഭാഗം ആളുകൾ, വഖൗമുൻ നാലുൽ ഇൽമ വവല്ലു ബിഹിൽ മനാസിബ ഫദലമു, ഒരു വിഭാഗം ആളുകൾ അവർ ഇൽമു നേടി, അങ്ങനെ ആ വിജ്ഞാനം കൊണ്ട് അവർ സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്തു. ആ സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത കാര്യത്തിൽ അവർ അതിക്രമം കാണിച്ചു, നീതി കാണിച്ചില്ല. വതറകു തഖയ്യുദ ബിൽ ഇൽമ്, അവർ ഇൽമിന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്നില്ല, അവർക്ക് തോന്നിയതുപോലെ ജീവിച്ചു. വറഖിബുൽ കബായിറ വൽ ഫവാഹിഷ്, വൻപാപങ്ങളും വൃത്തികേടുകളും അവരുടെ ജീവിതത്തിൽ ധാരാളമായി. ഫതബ്ബൽ ലഹും, അവർക്ക് നാശമുണ്ടാകട്ടെ. ഫമാ ഹാഉലാഇ ബിഉലമാ, ഇവരൊരിക്കലും ഉലമാക്കളല്ല. സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അവർ ഇൽമു നേടുന്നുണ്ട്, പക്ഷേ അതിന് അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ സ്വാധീനവും കാണാൻ കഴിയുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വബഅദുഹും ലം യത്തഖില്ലാഹ ഫീ ഇൽമിഹിം, വേറെ ചില ആളുകൾ അവർ തങ്ങളുടെ ഇൽമിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല. ബലറഖിബൽ ഹിയൽ, അവർ തന്ത്രങ്ങൾ ചെയ്യുന്നവരായി മാറി, അള്ളാഹുവിനെ പറ്റിക്കുന്നവർ. അവരോട് ആര് ഫത്വകൾ ചോദിച്ചാലും അവരെല്ലാവർക്കും ഇളവ് നൽകുന്ന ആളുകളാണ്, എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. വറവശ്ശാദ മിനൽ അഖ്ബാർ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആളുകൾക്കിടയിൽ പറഞ്ഞ് വലിയ വലിയ ആളുകളായി അവർ മാറി. വബഅദുഹും ഇജ്തറാ അലല്ലാഹി വവളഅ അല ഹദീസ മക്ദൂബത ഫഹതകഹുല്ലാഹ്, അവരിൽ ചില ആളുകൾ കൂടുതൽ ധൈര്യം കാണിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കള്ള ഹദീസുകൾ കെട്ടിച്ചമക്കുകയും ചെയ്തു. വദഹബ ഇൽമു, അവന്റെ ഇൽമു നശിച്ചുപോയി. വസാറ അൽ ഇൽമു സാദഹു ഇലൻ നാർ, അവന്റെ ഇൽമു നാളെ പരലോകത്തേക്കുള്ള വിഭവമായി മാറി. ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു. ചില ആളുകൾ പഠിച്ചു, അതുകൊണ്ട് അള്ളാഹുവിനെ ഉദ്ദേശിച്ചു. ചില ആളുകൾ ആദ്യം പഠിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് നിയ്യത്തില്ലായിരുന്നു, പിന്നീട് നിയ്യത്ത് വന്നു. ചില ആളുകൾ പഠിച്ചു, അവർക്ക് അധികാരങ്ങൾ ലഭിച്ചു, അവർ അനീതി കാണിച്ചു. ചില ആളുകൾ പഠിച്ചു, ആ പഠിച്ചതനുസരിച്ച് അവർ ജീവിച്ചില്ല, കള്ള ഹദീസുകൾ കെട്ടിച്ചമച്ച ആളുകൾക്കിടയിൽ വലിയ ആളുകളായി. ഇതായിരുന്നു ആദ്യകാലക്കാരിലെ അവസ്ഥ, ആദ്യകാലക്കാരിലെ അവസ്ഥ. വഹാഉലായി അൽ അഖ്സാം കുല്ലുഹും റവവു മിനൽ ഇൽമി ഷൈഅൻ കബീറ, ഈ വിഭാഗം ആളുകളൊക്കെ ഇൽമിന് എന്തെങ്കിലും സംഭാവന നൽകിയ ആളുകളാണ്, അല്ല വലിയ സംഭാവന നൽകിയ ആളുകളാണ്. വതലാഹും ഖൗമുൻ, എന്നാൽ അവർക്ക് ശേഷം മറ്റൊരു വിഭാഗം വന്നു. ഇൻതമൂ ഇലൽ ഇൽമി ഫിൽ ളാഹിർ, അവർ പുറമേക്ക് ഇൽമിന്റെ ആളുകളാണ്, വിജ്ഞാനത്തിന്റെ ആളുകളാണ്. വലം യുത്ഖിനു മിൻഹു സിവാ നസ്റുൻ യസീർ, വളരെ ചെറിയ വിഭവമല്ലാതെ അവരുടെ കയ്യിലില്ല, അവരുടെ അടുക്കൽ ഇൽമില്ല. വഔഹമു ബിഹി അന്നഹും ഉലമാഉ ഫുദലാ, ആ ചെറിയ ഇൽമു കൊണ്ട് അവർ ആളുകൾക്കിടയിൽ ഞങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാരാണ് എന്ന് തോന്നിപ്പിച്ചു. വലം യദുർ ഫി അദ്ഹാനിഹിം ഖത്തു അന്നഹും യതഖറബൂന ബിഹി ഇലല്ലാഹ്, അവന്റെ മനസ്സിൽ ഒരു തവണ പോലും വന്നിട്ടില്ല, ഞാൻ ഈ പഠിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ചിന്ത അവന്റെ മനസ്സിൽ ഒരു തവണ പോലും എത്തി നോക്കിയിട്ടില്ല. ലിഅന്നഹും മാ റഔ ഷൈഖൻ യുഖ്തദ ബിഹി ഫിൽ ഇൽം, കാരണം മാതൃകയാക്കാവുന്ന ഒരു ഷെയ്ഖിനെ പോലും അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫസാറു ഹമജൻ റഅഅ, കന്നുകാലികളെ പോലെയായി അവർ, എവിടെ കാട്ടിയാലും അങ്ങോട്ട് പോകുന്ന ആളുകൾ. വഗായത്തുൽ മുദർരിസി മിൻഹും അൻ യുഹസ്സില കുതുബൻ മുസമ്മനൻ മുസമ്മനതൻ യഖ്സുനുഹ, അവരിലെ പണ്ഡിതന്മാർ ഈ പറയുന്ന ആളുകൾ അവരിൽ ഏറ്റവും മാക്സിമം പോയാൽ, ഏറ്റവും കൂടുതൽ പോയാൽ അവരിൽ കാണാൻ കഴിയുക ചില ആളുകളെയാണ്. അവരുടെ കയ്യിൽ ചില ഗ്രന്ഥങ്ങളുണ്ട്, അതവരെടുത്തു വച്ചിട്ടുണ്ട്. കുറച്ച് പുസ്തകങ്ങളുണ്ട് അവരുടെ ലാപ്ടോപ്പുകളിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ മൊബൈലുകളിൽ ചില ഗ്രന്ഥങ്ങളുണ്ട്, അവരുടെ കയ്യിൽ ഗൂഗിളുണ്ട് സെർച്ച് ചെയ്യാൻ, അവരുടെ കയ്യിൽ വാട്സാപ്പിൽ ചില നമ്പറുകളുണ്ട്, ചില ഗ്രൂപ്പുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അതുണ്ടെങ്കിൽ അവൻ ആലിമായി. അവന്റെ ലാപ്ടോപ്പിൽ ചില ഗ്രന്ഥങ്ങളുണ്ട്, പി ഡി എഫും വേർഡ് ഫയലും ഒക്കെയായി ധാരാളം പുസ്തകങ്ങളുണ്ട്. വയന്ദുറു ഫീഹ യൗമന്ന, എന്നെങ്കിലും ഒരു ദിവസം അവൻ ആ പുസ്തകം ഇങ്ങനെ മറിക്കും. ഫയുസഹിഫു മാ യുരിദുഹു വലാ യുഖറിറു, അതിലുള്ളത് അതുപോലെ അവൻ ഛർദ്ദിക്കും, അതിലെ ശരി ഏതാണ് തെറ്റേതാണെന്ന് വേർതിരിക്കാൻ പോലും അവൻ അറിയില്ല. ഫനസ്അലുല്ലാഹ അന്നജാത വലഅഫ്, അല്ലാഹുവിനോട് നാം രക്ഷ ചോദിക്കുന്നു എന്ന് ഇമാം അസ്സഹബി അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നു, കമ ഖാല ബഅദുഹും മാ അന ആലിമുൻ വലാ റഅയ്തു ആലിമ, മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ഞാനും പറയട്ടെ, മാ അന ആലിം, ഞാനൊരു ആലിമല്ല, വല റഅയ്തു ആലിമ, ഞാനൊരു ആലിമിനെ ഇതുവരെ കണ്ടിട്ടുമില്ല. ഇതാരാണ് പറയുന്നത്? ഇമാം അസ്സഹബി. സുബ്ഹാനല്ലാഹ്, ഇമാം അസ്സഹബി എന്നാണ് അദ്ദേഹം ജീവിച്ചത്? ഷെഹുൽ ഇസ്ലാമിന്റെ ശിഷ്യനാണ് അദ്ദേഹം, ഇമാം അൽ മിസ്സിയുടെ ശിഷ്യനാണ് അദ്ദേഹം, ആയിരക്കണക്കിന് ഉസ്താദുമാരുള്ള പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് كما قال بعضهم ما انا عالم ما انا عالم ولا رايت عالما, ഞാനൊരു പണ്ഡിതനല്ല, ഞാനൊരു പണ്ഡിതനെ കണ്ടിട്ടുമില്ല. എന്താണ് നമ്മുടെ അവസ്ഥ? നാം ഇന്ന് നമ്മെ കുറിച്ച് വിചാരിക്കുന്നത് ത്വല്ലാബു ഇൽമൻ, മതവിദ്യാർത്ഥികൾ എന്നൻ. സുബ്ഹാനല്ലാഹ്, ആ വാക്കും നമ്മളും തമ്മിൽ എത്ര ദൂരമുണ്ട്, ആ വാക്കും നമ്മളും തമ്മിൽ എത്രമാത്രം വിദൂരതയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് എന്ന്. ഇല്ല, ആ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ ഉറങ്ങിക്കിടക്കുകയാണ്, അവർ ഖബറുകളിലൻ. പണ്ഡിതന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ല, അല്ല നമ്മൾ ആരും കണ്ടിട്ടില്ല. ശരിയായ പണ്ഡിതന്മാർ അവരുണ്ടായിരുന്ന കാലത്ത് ഇസ്ലാമിന്റെ കലിമത്ത് ഉന്നതമായിരുന്നു. അവരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെ നയിക്കാൻ ആട്ടിടയന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇന്നിതാ നമ്മളാണ് അവരെ നയിക്കുന്നത്, വിവരമില്ലാത്ത ജാഹിലുകൾ, മിമ്പറിൽ കയറി ഖുത്വ പറയാൻ കഴിയുന്ന ചില വായാടികൾ, അവരാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്നത്. എന്താണ് നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് സഹോദര, നിന്റെ കാൽവെപ്പുകൾ നീ ശ്രദ്ധയോടെ വെക്കുക, നിന്റെ സംസാരം നീ ചുരുക്കുക, നിന്റെ അവകാശവാദങ്ങളും സ്വയം പുകഴ്ത്തലുകളും നീ അവസാനിപ്പിക്കുക. നാം പണ്ഡിതന്മാരുടെ ലോകത്തല്ല ജീവിക്കുന്നത്, വിവരദോഷികളുടെ, അറിവില്ലാത്തവരുടെ, ജാഹിലുകളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. അവർക്കാണ് ഇവിടെ ഭൂരിപക്ഷമുള്ളത്.
വല്ലാഹു തആല ഹുവൽ മുവഫിഖു വഅലൈഹി തുക്ലാൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വഇന്ന ലില്ലാഹി വഇന്ന ഇലൈഹി റാജിഉൻ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، سلفുകൾ മുൻഗാമികൾ അവർ തങ്ങൾ പണ്ഡിതന്മാരല്ല, ഉലമാക്കളല്ല, ഞങ്ങൾ ഇൽമു കുറവുള്ളവരാണ് എന്ന് പറഞ്ഞവരായിരുന്നു, അത് സ്വയം അംഗീകരിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരിൽ നിന്ന് പണ്ഡിതന്മാർ ഈ ലോകത്ത് ജീവിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള അനേകം വാക്കുകൾ വന്നത്. അവർ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരായിരുന്നു. അൽഇമാം അസ്-സഹബി റഹിമഹുല്ലാഹു തആല, അദ്ദേഹം അൽ വലീദ് ഇബ്നു മുസ്ലിം, അദ്ദേഹം സലഫുകളിൽ, മുഫസ്സിരീങ്ങളിൽ പ്രമുഖനൻ. അദ്ദേഹം പറഞ്ഞു: سألت الأوزاعي وسعيد بن عبد العزيز وابن جريج لمن طلبت العلم. ഞാൻ മൂന്നാളുകളോട്, ഒന്ന് الأوزاعي, أوزاعيയെ അറിയാത്തവരുണ്ടാകില്ല, അദ്ദേഹം ഇമാമാണ്. وسعيد بن عبد العزيز وابن جريج. وابن جريج من هو ابن جريج؟ ഇബ്നു ജുറൈജിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉലമാക്കളിലെ ഇമാമായിരുന്നു. ഈ മൂന്ന് പേരോടും ഞാൻ ചോദിച്ചു: ലിമൻ തലബ്തുമുൽ ഇൽമ്, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ദീൻ പഠിച്ചത്? കുല്ലുഹും യഖൂലു ലിനഫ്സി, അവരെല്ലാവരും പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടിയാണ് ദീൻ പഠിച്ചത്. അതായത് എന്റെ അറിവില്ലായ്മ ഇല്ലാതെയാക്കാൻ. അതുപോലെ തന്നെ മറ്റു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. ഇബ്നു ജുറൈജ്, എന്നാൽ ഇബ്നു ജുറൈജ് അത് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു: തലബ്തുഹു ലിന്നാസ്, ഞാൻ പഠിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ഞാൻ പഠിച്ചത് എനിക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ വാക്കുദ്ധരിച്ചതിന് ശേഷം അലിമാം അസ്-സഹബി അദ്ദേഹം പറഞ്ഞു: മാ അഹ്സന സിദ്ഖ്, സത്യസന്ധത എന്നത് എത്ര നല്ല സ്വഭാവമാണ്. വൽയൗമ തസ്അലുൽ ഫഖീഹൽ ഗബി ലിമൻ തലബ്ത അൽഇൽമ്, ഇന്ന് നീ വിഡ്ഢിയായ ഒരു പണ്ഡിതനോട് പോയി ചോദിക്കുക, ലിമൻ തലബ്ത അൽഇൽമ്, നീ എന്തിനു വേണ്ടിയാണ് ദീൻ പഠിച്ചത് എന്ന് അവനോട് ചോദിച്ചാൽ അവൻ പറയും: طلبته لله, ഞാൻ അല്ലാഹുവിന് വേണ്ടിയാണ് പഠിച്ചത്. നമ്മളെല്ലാവരും നമ്മുടെ മനസ്സുകളെ സ്വയം പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് പോലെ, ഞാൻ ആർക്കു വേണ്ടിയാണ് പഠിക്കുന്നത്? അല്ലാഹുവിന് വേണ്ടിയാണ്. ഇമാം അസ്-സഹബി അദ്ദേഹം പറയുന്നു: വയക്ദിബു ഇന്നമാ തലബഹു ലിദ്ദുനിയാ, അവൻ പറയുന്നത് കളവാണ്, അവൻ പഠിച്ചിട്ടുള്ളത് അല്ലാഹുവിന് വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടിയാണ്. വയക്കില്ലത്തെ മാറഫമിൻ, ആ പഠിച്ചതിൽ തന്നെ അവന് എന്തുമാത്രം കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്, ആകെ കുറച്ച് അവൻ പഠിച്ചിട്ടുള്ളൂ. ആ പഠിച്ചതാകട്ടെ അള്ളാഹുവിന് വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദര, ശരിയായ പണ്ഡിതന്മാരെ വേർതിരിക്കുക എന്നത് താഴെ വീണുപോയൊരു സൂചി എടുക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ്.
വളരെ പ്രയാസമുള്ള കാര്യമാണത്. ആരാണ് ശരിയായ പണ്ഡിതന്മാരെന്ന് വേർതിരിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇന്ന് ആളുകൾ സുബ്ഹാനല്ലാഹ്, അവർ യൂട്യൂബ് എടുക്കുന്നു അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കുന്നു, എന്നിട്ട് അവർക്ക് വേണ്ട ചോദ്യങ്ങൾ അടിച്ചു കൊടുക്കുന്നു. അതിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് അവർ പുറത്തേക്കെടുക്കും, എന്നിട്ട് അതിലെ ഉത്തരം വായിക്കും, എന്നിട്ട് ആ ഉത്തരവുമായി അതാണ് അതിന്റെ ഏറ്റവും വലിയ ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ നടക്കുന്നു. അതിനെതിരായി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, യാ കാഫർ ഔ യാ ഫാസിഖ് ഔ യാ മുബ്തദിഅ്. അവൻ ആ വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല. അവൻ വിചാരിക്കുന്നു ഞാൻ വലിയ പണ്ഡിതനൻ, അവൻ നിർഭയനൻ അവന്റെ ഇന്റർനെറ്റിനു മുന്നിൽ. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഇക്കാലഘട്ടത്തിൽ ഔലമാക്കളുടെ അവസ്ഥ ഇതുപോലെയാണ്. കറണ്ട് പോയാൽ അവന്റെ ഇൽമു പോകും. കാരണം എന്താണ്? കറണ്ട് ഇല്ലെങ്കിൽ അവന് വായിക്കാൻ കഴിയില്ല. അവന്റെ ഇൽമെല്ലാം ലാപ്ടോപ്പിലാണ്. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ എന്റെ ഇൽമ് അത് എന്നോടൊപ്പം എന്റെ ബാത്റൂമിൽ പ്രവേശിക്കും. എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ഇൽമ് ഹൃദയത്തിലാണ്. അവനത് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയണമെങ്കിൽ സെർച്ച് ചെയ്യേണ്ടതില്ല. ഇന്നാളുകൾ അവർ യൂട്യൂബിൽ പോകുന്നു, ഏതെങ്കിലും വിഷയം അവർക്ക് അറിയേണ്ട ഒരു വിഷയം അടിച്ചു കൊടുക്കും. തക്ബീർ ഉദാഹരണത്തിന് അങ്ങനെ അടിച്ചു കൊടുക്കും. ആദ്യം കാണുന്ന പ്രസംഗം ഏതാണ് അതെടുത്തു നോക്കും, കുറെ കേൾക്കും. അത് കുറെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രസംഗം എടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി നാവിട്ടിളക്കാൻ കഴിയുന്നവനാണ് അവരുടെ കണ്ണിൽ ഏറ്റവും നല്ല ആലിം. ഏറ്റവും നന്നായി നാവിട്ടിളക്കാൻ കഴിയുന്നവൻ അവരുടെ കയ്യിൽ ഏറ്റവും വലിയ ആലിമാണ്. ലൈസ അൽഇൽമു ബികസറത്തി റിവായ വലക്കിന്നൽ ഇൽമു ബിഖശ്യ ബിൽഖശ്യ. ഇൽമ് എന്ന് പറഞ്ഞാൽ ധാരാളം ഉദ്ധരിക്കാൻ കഴിയുന്നതല്ല ഇൽമ്, അത് അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലിട്ടു കൊടുക്കുന്ന പേടിയാണ്. അതുകൊണ്ട് സഹോദര ഉലമാക്കളെ വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹു തആല ശരിയായ ഉലമാക്കളുടെ പിന്നിൽ അണിനിരക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വഴി ശരിയാവുകയുള്ളൂ. അവരുടെ കീഴിൽ അണിനിരക്കുമ്പോൾ മാത്രമാണ് മുസ്ലിം ഉമ്മത്ത് വിജയിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഉലമാക്കളെ വേർതിരിച്ചറിയേണ്ടത്? പണ്ഡിതന്മാർ അതിന് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു തആല അടുത്ത ചില ജുമഅകളിൽ മുൻഗാമികളുടെ ഈ വിഷയത്തിൽ വന്ന ചില വാക്കുകൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുവഫഖു വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ മുഹമ്മദ് വബാരക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വല്ലാഹു വനസ്അലുല്ലാഹ അൻ യുഇസ് അൽഇസ്ലാമ വൽമുസ്ലിമീൻ വഅൻ യുദില്ല അശ്ശിർക വൽമുശ്രികീൻ ودمر اعداء الدين واحمي حوزة الاسلام واخر دعوانا ان الحمد لله رب العالمين.